റോമർ കീഴ്ലേഖനത്തിൻ്റെ വാക്യപ്രതിവാക്യമായുള്ള പഠന പരമ്പരയിലെ 15-ാമത്തെ എപ്പിസോഡ് ആണിത്. ഇവിടെ റോമർ 13-ാം അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന് മുമ്പുള്ളതും ശേഷമുള്ളതുമായ എല്ലാ എപ്പിസോഡുകളും ഇതേ ചാനലിൽ ലഭ്യമാണ്. ഈ പഠനത്തിൻ്റെ ഈ ബുക്ക് സൗജന്യമായി ലഭിക്കുന്നു. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ആവശ്യപ്പെടുക. നമ്പർ 9961330751. ഒരു ക്രിസ്തീയ വിശ്വാസി പ്രായോഗിക ജീവിതത്തിൽ പാലിക്കേണ്ട പ്രമാണങ്ങൾ റോമർ 12-ാം അധ്യായം മുതൽ പൗലോസ് ഉപദേശിക്കുന്നു. 13-ാം അധ്യായത്തിലും ഉപദേശങ്ങൾ തുടരുകയാണ്. ഈ അധ്യായത്തിൽ 14 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ക്രിസ്തീയ വിശ്വാസി ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി ജീവിക്കുവാൻ ആവശ്യമായ 3 ഉപദേശങ്ങളാണ് ഇവിടെ പൗലോസ് വിശദീകരിക്കുന്നത്. 1-ാമതായി, അധികാരങ്ങളോടുള്ള വിശ്വാസിയുടെ സമീപനം എന്തായിരിക്കണം. 2-ാമത്, ഒരു വിശ്വാസി അന്യോന്യം സ്നേഹിക്കണം. 3-ാമതായി, നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ വെളിച്ചം ആയിരിക്കുവാനാണ്. അതിനാൽ വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. ഒരു വിശ്വാസിക്ക് ലോകമനുഷ്യരിൽ നിന്നും വേർപെട്ട ഒരു ജീവിതം ഉണ്ടായിരിക്കണം. കാരണം യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ പ്രത്യക്ഷത ആസന്നമായിരിക്കുന്നു. 13:1-7 വരെയുള്ള വാക്യങ്ങളിൽ രാജ്യങ്ങളുടെ അധികാരികളോടുള്ള ഒരു വിശ്വാസിയുടെ സമീപനം എന്തായിരിക്കണമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അന്നത്തെ കാലത്തെ സഭ രാജ്യത്തിൻ്റെ ഭരണാധികാരികളാൽ വലിയ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നു. അതിനാൽ അധികാരികളെ അനുസരിക്കണമോ എതിർക്കണമോ എന്ന ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ പൗലോസിൻ്റെ ഉപദേശങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്. സമാനമായ സാഹചര്യങ്ങളുടെ സഭ കടന്നുപോകുന്ന കാലത്തും ഇടങ്ങളിലും എല്ലായ്പ്പോഴും പൗലോസിൻ്റെ ഉപദേശങ്ങൾ മാർഗദർശിയാണ്. 13:1 ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരികൾക്ക് കീഴടങ്ങട്ടെ എന്ന് അദ്ദേഹം എഴുതി. അതിനുള്ള കാരണം ദൈവത്താലല്ലാതെ ഒരു അധികാരവും ആർക്കും ലഭിക്കുന്നില്ല എന്നതാണ്. നിലവിലുള്ള ഭരണാധികാരങ്ങൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അധികാരത്തോട് എതിർക്കുന്നവൻ ദൈവം നിശ്ചയിച്ച വ്യവസ്ഥയോടെ മത്സരിക്കുന്നു. അത് ദൈവത്തോടുള്ള മറുതലിപ്പാണ്. ദൈവത്തോട് മറുതലിക്കുന്നവൻ ശിക്ഷാവിധി പ്രാപിക്കും. ഒരു അധികാരിയെ ദൈവം ഒരു രാജ്യത്തിന് മീതയാക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം നിവർത്തിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. അതിനാൽ ക്രിസ്തീയ വിശ്വാസികൾ അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കണം. 13:2 ശിക്ഷാവിധി എന്നതിൻ്റെ ഗ്രീക്ക് വാക്ക് ക്രീമ എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം വിധിന്യായം, തെറ്റിനുള്ള ദണ്ഡനവിധി എന്നിങ്ങനെയാണ്. പൗലോസ് ഇവിടെ നിത്യ ശിക്ഷാവിധിയെക്കുറിച്ചാണോ താൽക്കാലികമായ ശിക്ഷയെക്കുറിച്ചാണോ പറയുന്നത് എന്ന് തീർച്ചയില്ല. താൽക്കാലികമായ ശിക്ഷ തെറ്റുതിരുത്തുവാനുള്ള ശിക്ഷയാണ്. ശിക്ഷാവിധി രാജ്യങ്ങളുടെ അധികാരികളിൽ നിന്നും ഉണ്ടാകുന്നതാണോ ദൈവത്തിൽ നിന്നും ഉണ്ടാകുന്നതാണോ എന്നും വ്യക്തമല്ല. എന്തുകൊണ്ടൊരു വിശ്വാസി ലോകത്തിലെ അധികാരികളോട് കീഴടങ്ങി ജീവിക്കണം? കാരണം എല്ലാ അധികാരങ്ങളും ദൈവം നൽകുന്നതും നിയോഗിക്കുന്നതുമാണ്. ഇതിൽ നന്മ പ്രവർത്തിക്കുന്ന അധികാരികളും തിന്മ ചെയ്യുന്നവരും ഉണ്ടാകാം. അധികാരികളെ നിയമിക്കുന്ന ദൈവമാണ് എന്നതിനാൽ അവരെ എതിർക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതികളെ നിഷേധിക്കുന്നതിന് തുല്യമാകും. അധികാരികളോട് കീഴടങ്ങിയിരിക്കുന്നത് അവരെ ദൈവം നിയമിച്ചതാണ് എന്ന് അംഗീകരിക്കുകയാണ്. ലോകരാജ്യങ്ങളുടെ അധികാരികളിലൂടെയാണ് ഈ ലോകത്തിലെ ദുഷ്ടതയെ ദൈവം നിയന്ത്രിക്കുന്നത്. അതിനാൽ അധികാരികളെ എതിർക്കുന്നത് ശിക്ഷാവിധിക്ക് കാരണമാകും. പൗലോസ് ലേഖനം എഴുതുന്നത് 55-57 ഇടയിലാണ്. 54-68 വരെയുള്ള വർഷങ്ങളിൽ റോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്നത് നീറോ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം ക്രിസ്തീയ വിശ്വാസികളെ അതിക്രൂരമായി പീഡിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് അധികാരികൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അവർക്ക് കീഴടങ്ങിയിരിക്കുവാൻ പൗലോസ് ഉപദേശിക്കുന്നത്. പത്രോസും സമാനമായ ഉപദേശങ്ങൾ വിശ്വാസികൾക്ക് നൽകുന്നുണ്ട്. ദുഷ്ടത പ്രവർത്തിക്കുന്നവർ ഭരണകർത്താക്കളെ ഭയപ്പെടണം. സൽപ്രവൃത്തി ചെയ്യുന്നവർ അവരെ ഭയപ്പെടേണ്ടതില്ല. അതിനാൽ അധികാരികളെ ഭയപ്പെടാതെ ജീവിക്കുവാൻ എപ്പോഴും നന്മ ചെയ്യുക. അങ്ങനെയെങ്കിൽ അധികാരിയിൽ നിന്നും പുകഴ്ച ലഭിക്കും. ഭരണകർത്താക്കൾ നീതിയോടെ ഭരിക്കുന്നിടത്തോളം പൗലോസിൻ്റെ ഉപദേശത്തിന് പ്രായോഗികത ഉണ്ട്. എന്നാൽ നന്മ ചെയ്തവരെയും നിരപരാധികളെയും പീഡിപ്പിക്കുകയും അകാരണമായി കൊല്ലുകയും ചെയ്ത പല ഭരണാധികാരികളും ലോക ചരിത്രത്തിലുണ്ട്. ആദ്യ നൂറ്റാണ്ടിലെ ക്രിസ്തീയ വിശ്വാസികളും പൗലോസ് ഉൾപ്പെടെയുള്ള അപ്പോസ്തലന്മാരും അനുഭവിച്ച പീഡനങ്ങൾ ഇതിനൊരു ഉദാഹരണമാണ്. എന്നാൽ ഇത്തരം പശ്ചാത്തലത്തിലാണ് പൗലോസ് ഇങ്ങനൊരു ഉപദേശം ആദ്യ നൂറ്റാണ്ടിലെ റോമിലെ വിശ്വാസികൾക്ക് നൽകുന്നത് എന്നത് ഇതിൻ്റെ പ്രാധാന്യത്തെ കാണിക്കുന്നു. ക്രിസ്തീയ പീഡനം നടക്കുന്ന സാഹചര്യങ്ങളെ ഒഴിവായി അദ്ദേഹം ഇവിടെ പരിഗണിക്കുന്നില്ല. അധികാരികളോട് കീഴടങ്ങിയിരിക്കണം എന്ന ഉപദേശത്തിനാണ് അദ്ദേഹം മുഖ്യ പരിഗണന നൽകുന്നത്. എല്ലാ സാഹചര്യത്തിലും ഒരു വിശ്വാസി നന്മ മാത്രമേ പ്രവർത്തിക്കാവുള്ളൂ. നിയമലംഘകർ എന്നോ കലാപകാരികളെന്നോ ഉള്ള പേര് വിശ്വാസികൾക്കോ സഭയ്ക്കോ ഉണ്ടാകുവാൻ പാടില്ല. ശ്രേഷ്ഠ അധികാരികൾക്ക് കീഴടങ്ങട്ടെ എന്ന് പറയുമ്പോൾ അധികാരികളുടെ എല്ലാ കൽപ്പനകളും അനുസരിക്കണമെന്ന് പൗലോസ് അർത്ഥമാക്കുന്നില്ല. അന്ധമായ വിധേയത്വമല്ല പൗലോസ് ഉപദേശിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത ഭൂമിയിലെ രാജാക്കന്മാരുടെ കൽപ്പനകളെ മാത്രമേ ഒരു വിശ്വാസിക്ക് അനുസരിക്കുവാൻ കഴിയൂ. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ അധികാരികളുടെ കൽപ്പനകൾ അംഗീകരിക്കാത്തതിനാലാണ് യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും കൊല്ലപ്പെട്ടത്. അതിനാൽ അധികാരികൾക്ക് കീഴടങ്ങിയിരിക്കുക എന്നതിൽ അധികാരികളുടെ എല്ലാ കൽപ്പനകളും അനുസരിക്കുക എന്നതല്ല, ദൈവിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായത് അവർ കൊല്ലപ്പെട്ടാലും അനുസരിക്കേണ്ടതില്ല. എന്നാൽ ഇത് അധികാരികളുടെ കൽപ്പനകളോടുള്ള കലാപം ആയിരുന്നില്ല, ദൈവത്തിൻ്റെ കൽപ്പനകളോടുള്ള വിധേയത്വം ആയിരുന്നു. അതിനാൽ കീഴടങ്ങിയിരിക്കുക എന്നതും സർവവും അനുസരിക്കുക എന്നതും രണ്ടായി നിൽക്കുന്നു. ഇത് മറ്റു ചില വേദഭാഗങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഓരോ ഭരണാധികാരിയും ദൈവത്താൽ നിയോഗിക്കപ്പെടുകയും നിയമിക്കപ്പെടുകയും ചെയ്യുന്നതിനാൽ അവൻ ദൈവശുശ്രൂഷക്കാരനാണ്. നമ്മൾ തിന്മ ചെയ്താൽ അവനെ ഭയപ്പെടണം. തിന്മയെ ശിക്ഷിക്കുവാനാണ് അവൻ ആയുധം ധരിച്ചിരിക്കുന്നത്. ദോഷം പ്രവർത്തിക്കുന്നവരെ ശിക്ഷിക്കുന്നവനായി ദൈവത്തിൻ്റെ പ്രതികാരിയായി അവൻ ദൈവശുശ്രൂഷക്കാരൻ ആയിരിക്കുന്നു. അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസ്സാക്ഷിയും വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം. വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത് എന്നത് അന്നത്തെ അധികാരികളുടെ രീതിയെ സൂചിപ്പിക്കുന്നു. രാജാക്കന്മാരും അധികാരികളും അവരുടെ വസ്ത്രത്തിനൊപ്പം വാൾ പോലെയുള്ള ആയുധം എപ്പോഴും ധരിക്കുമായിരുന്നു. ഇത് അവരുടെ അധികാരത്തിൻ്റെ ചിഹ്നമായിരുന്നു. ഈ വാക്യത്തെ വെറുതെ അല്ല അവൻ അധികാരം വഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ദോഷം പ്രവർത്തിക്കുന്നവൻ്റെ ശിക്ഷയ്ക്കായാണ് അവൻ അധികാരം വഹിക്കുന്നത്. പ്രായോഗിക തലത്തിൽ ലോകചരിത്രത്തിലെ എല്ലാ ഭരണാധികാരികളും അവരുടെ മേലുള്ള ദൈവിക അധികാരത്തെ അംഗീകരിച്ച് ഭരണം നടത്തിയിട്ടില്ല. അവരെ ദൈവമാണ് ഓരോ സ്ഥാനങ്ങളിൽ എത്തിച്ചിരിക്കുന്നത് എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ദൈവമാണവരെ ഭരണസ്ഥാനത്തിരുത്തിയിരിക്കുന്നത് എന്ന സത്യത്തിന് മാറ്റമുണ്ടാകുന്നില്ല. ദൈവം നന്മ ചെയ്യുന്നവർക്ക് പ്രതിഫലം നൽകുവാനായി മാത്രമല്ല ഭരണാധികാരികളെ ഇരുത്തുന്നത്, ദുഷ്ടന്മാരുള്ള ദൈവത്തിൻ്റെ പ്രതികാരം നിറവേറ്റുന്നതിനു കൂടിയാണ്. അതിനാൽ ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കാതെ ഇരിക്കുന്ന ക്രിസ്തീയ വിശ്വാസിയും ദൈവത്തിൻ്റെ പ്രതികാരം അധികാരികളിലൂടെ അനുഭവിക്കേണ്ടി വരും. ശിക്ഷകളെ ഭയപ്പെടുന്നതുകൊണ്ട് മാത്രമല്ല അധികാരികൾക്ക് കീഴടങ്ങിയിരിക്കേണ്ടത്, നമ്മളുടെ ക്രിസ്തീയ മനസ്സാക്ഷി നിമിത്തവും അങ്ങനെ ചെയ്യണം. അധികാരികളെ ബഹുമാനിക്കുക എന്നത് ക്രിസ്തീയ ധാർമ്മികതയാണ്. അതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം. അത് നമ്മളുടെ എളിമയുടെ അടയാളമാണ്. നമ്മളല്ല സർവാധികാരി, ദൈവമാണ് സകലത്തിനും സകലർക്കും അധികാരിയായിരിക്കുന്നത്. അതിനാൽ നമ്മൾ അധികാരികളെ ബഹുമാനിക്കുന്നു. 13:6-7 വരെയുള്ള വാക്യങ്ങൾ അധികാരികളെ കുറിച്ചുള്ള പൗലോസിൻ്റെ ഉപദേശത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഇവിടെ നികുതി കൊടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം എഴുതുന്നു. അധികാരികൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടവരും ദൈവിക പദ്ധതി നിവർത്തിക്കുന്നവരും ആകയാൽ അവർ ആവശ്യപ്പെടുന്ന നികുതിയും ചുങ്കവും നൽകണം. എല്ലാവർക്കും കടമായുള്ളത് കൊടുക്കണം. എല്ലാ വിധത്തിലുള്ള നികുതിയും കൊടുക്കുക. ഭയവും ബഹുമാനവും അർഹിക്കുന്നവരോട് അങ്ങനെ ആയിരിക്കുക. 13:7 നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം എന്ന വാചകത്തിലെ നികുതി എന്നതും ചുങ്കം എന്നതും രണ്ട് വ്യത്യസ്തമായ വാക്കുകൾ ആണ്. ഇംഗ്ലീഷിൽ നികുതി എന്നത് ടാക്സ് എന്നാണ്. ഇതിൻ്റെ ഗ്രീക്ക് വാക്ക് ഫറോസ് എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം വീട്, സ്ഥലം, വ്യക്തികൾ എന്നിവയ്ക്കുള്ള വാർഷിക നികുതി എന്നാണ്. ചുങ്കം എന്നത് ഇംഗ്ലീഷിൽ കസ്റ്റം, റവന്യൂ, ഗവൺമെൻറ് ഫീസ് എന്നിങ്ങനെയാണ്. ഇതിൻ്റെ ഗ്രീക്ക് വാക്ക് ടെല്ലസ് എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം ചുങ്കം തീരുവ, സാധനങ്ങൾക്കും യാത്രയ്ക്കും ഏർപ്പെടുത്തിയിട്ടുള്ള തീരുവ, സാധനങ്ങളുടെ മേലുള്ള പരോക്ഷ നികുതി എന്നിങ്ങനെയാണ്. നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം എന്ന വാചകം കൊണ്ട് എല്ലാ വിധത്തിലുമുള്ള നികുതിയും കൊടുക്കണമെന്നാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. യഹൂദന്മാരുടെ രാജ്യത്തിനുമേൽ അധിനിവേശം നടത്തി അവരെ അടിച്ചമർത്തി ഭരിക്കുന്ന റോമൻ സാമ്രാജ്യത്തിന് യഹൂദന്മാർ നികുതി കൊടുക്കണമോ എന്നത് യേശുക്രിസ്തുവിന്റെ കാലത്തും അപ്പോസ്തലന്മാരുടെ കാലത്തും ഉയർന്നു വന്ന ഒരു ചോദ്യമായിരുന്നു. ഈ ചോദ്യം യേശുക്രിസ്തുവിന്റെ അടുക്കലും ചെന്നിരുന്നു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്നതായിരുന്നു ക്രിസ്തുവിന്റെ മറുപടി. യേശുക്രിസ്തുവും പൗലോസും റോമൻ സാമ്രാജ്യത്തിന് കരം കൊടുക്കണമെന്ന് ഉപദേശിച്ചിരുന്നു എങ്കിലും അതേ റോമൻ സാമ്രാജ്യം തന്നെയാണ് അവരെ കൊന്നത്. അതായത് നമുക്ക് എന്ത് തിരികെ ലഭിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല അധികാരികളെ ക്രിസ്തീയ മനസാക്ഷി പ്രകാരം ബഹുമാനിക്കുകയും അനുസരിക്കുകയും അർഹമായ എല്ലാ കടങ്ങളും നൽകുകയും ചെയ്യണം. ഭരണാധികാരികളെ ബഹുമാനിക്കണമെന്നും സകലവിധ നികുതികളും കൊടുക്കണമെന്നും റോമിലെ വിശ്വാസികളെ ഉപദേശിക്കുന്നതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. സ്വന്തം രാജ്യത്തെ അധീനപ്പെടുത്തി അടിച്ചമർത്തി ഭരിക്കുന്ന റോമൻ സാമ്രാജ്യത്തിന് കരം കൊടുക്കുന്നത് യഹൂദന്മാർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവർ റോമക്കാരെ വെറുത്തിരുന്നു. അതിനാൽ അവസരം ലഭിക്കുമ്പോഴെല്ലാം അവരെ ആക്രമിക്കുമായിരുന്നു. യഹൂദ ക്രിസ്തീയ വിശ്വാസികൾക്കും ഇതേ വികാരം റോമൻ സാമ്രാജ്യത്തിനെതിരെ ഉണ്ടായിരുന്നു. യഹൂദന്മാർ അവരുടെ വിളകൾക്ക് റോമൻ സാമ്രാജ്യത്തിന് കരം കൊടുക്കണമായിരുന്നു. 14-ന് 65-ന് ഇടയിൽ പ്രായമുള്ള എല്ലാവരും വ്യക്തിപരമായ നികുതി കൊടുക്കണം. എല്ലാ വരുമാനങ്ങൾക്കും നികുതി ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടാതെ പ്രാദേശിക ഭരണ സംവിധാനങ്ങൾക്ക് പ്രത്യേക നികുതി ഉണ്ടായിരുന്നു. സാധനങ്ങൾ ദൂരേക്ക് കൊണ്ടുപോകുന്നതിനും ദൂരെ നിന്നും കൊണ്ടുവരുന്നതിനും വിൽക്കുന്നതിനും ചുങ്കം കൊടുക്കണം. പൊതുവഴികൾ, ചന്ത, തുറമുഖം എന്നിവ ഉപയോഗിക്കുന്നതിന് നികുതി ഉണ്ടായിരുന്നു. ഇതെല്ലാം യഹൂദജനത്തിന് വളരെ ഭാരമായിരുന്നു. എങ്കിലും ഇത്തരം എല്ലാ നികുതികളും ക്രിസ്തീയ വിശ്വാസികൾ നൽകണമെന്നാണ് പൗലോസ് ഉപദേശിക്കുന്നത്. 13:8-10 വാക്യങ്ങളിൽ അന്യോന്യം സ്നേഹിക്കേണ്ടതിനെ കുറിച്ച് പൗലോസ് എഴുതുന്നു. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത് എന്നാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു. ന്യായപ്രമാണത്തിൽ വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നിങ്ങനെയുള്ള പല കൽപ്പനകളുമുണ്ട്. ഇവയും മറ്റെല്ലാ കൽപ്പനകളും ഒരു പ്രമാണത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കാം. മറ്റുള്ളവരെ സ്നേഹിക്കുന്നവൻ അവന് ദോഷം പ്രവർത്തിക്കുന്നില്ല. അതിനാൽ സ്നേഹം സകല ന്യായപ്രമാണങ്ങളുടെയും നിവർത്തി ആണ്. റോമർ 13:6-7 വാക്യങ്ങളിൽ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് സകലവിധ നികുതിയും ചുങ്കവും കൊടുക്കണമെന്ന് പൗലോസ് ഉപദേശിച്ചു. എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പീൻ എന്നാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് എഴുതിയത്. 13:8 സ്നേഹിക്കുന്നതല്ലാതെ മറ്റുള്ളവരോടൊന്നും കടപ്പെട്ടിരിക്കരുത് എന്ന് അദ്ദേഹം ഉപദേശിക്കുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നത് ഒരു കടം പോലെയാണ്. അതിനാൽ ക്രിസ്തീയ വിശ്വാസികൾ എപ്പോഴും അന്യോന്യം സ്നേഹിക്കുന്നവർ ആയിരിക്കണം. ഇതേ കൽപ്പന യേശുക്രിസ്തുവും നൽകിയിട്ടുണ്ട്. മത്തായി, ഗലാത്തർക്കെഴുത ലേഖനം എന്നിവിടങ്ങളിൽ ഈ ഉപദേശം നമുക്ക് വായിക്കാം. സ്നേഹിക്കുന്നത് അല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കുന്നത് എന്നതിന് മറ്റുള്ളവരിൽ നിന്നും ഒന്നും കടം വാങ്ങരുത് എന്ന് അർത്ഥമില്ല. കടം വാങ്ങുന്നത് തിരികെ നൽകാതെ ഒരു ബാധ്യതയായിരിക്കരുത്. എപ്പോഴും മറ്റുള്ളവർക്ക് കടക്കാരനായി ഇരിക്കുകയും അരുത്. അതായത് ഒരുവരിൽ നിന്നും എന്തെങ്കിലും കടം വാങ്ങിയാൽ അത് തിരികെ കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ കൊടുത്തു തീർക്കുക. അതൊരു കടമായി തുടരരുത്. എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് കടക്കാരനായി ജീവിക്കരുത്. ഇതാണ് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പണം കടം വാങ്ങുന്നതിനെ കുറിച്ച് പറയുവാനല്ല പൗലോസ് ശ്രമിക്കുന്നത്. പണത്തെക്കാൾ മൂല്യമുള്ള ഒന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഓരോ ക്രിസ്തീയ വിശ്വാസിയും കടപ്പെട്ടിരിക്കുന്നു. അത് അന്യോന്യം സ്നേഹിക്കുക എന്നതാണ്. സ്നേഹിക്കുക എന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ളൊരു കടമാണ്. ഒരിക്കലും സ്നേഹമെന്ന കടം കൊടുത്തു തീർക്കുവാൻ സാധ്യം അല്ല. സ്നേഹിക്കുക എന്നത് എന്നും തുടരുന്ന ഒരു കടം ആണ്. അന്യോന്യം സ്നേഹിക്കുമ്പോൾ നമ്മൾ ന്യായപ്രമാണം മുഴുവൻ അനുസരിക്കുന്നതിന് തുല്യമാകും. ഇവിടെ യേശുക്രിസ്തു പറഞ്ഞ കൽപ്പന പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. സ്നേഹം എങ്ങനെയാണ് ന്യായപ്രമാണം മുഴുവൻ അനുസരിക്കുന്നതിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്ന് പൗലോസ് തുടർന്ന് വിശദീകരിക്കുന്നു. ന്യായപ്രമാണത്തിലെ പ്രമാണങ്ങൾക്ക് ഉദാഹരണമായി അദ്ദേഹം 4 കൽപ്പനകൾ ഉദ്ധരിക്കുന്നു. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത്. ഇതിനോടൊപ്പം മറ്റ് ഏത് കൽപ്പനയും എന്നുകൂടി പൗലോസ് കൂട്ടിച്ചേർക്കുന്നു. ഇതിൽ ന്യായപ്രമാണത്തിലെ സകല കൽപ്പനകളും അദ്ദേഹം ഉൾപ്പെടുത്തുന്നു. ഇവയെല്ലാം സ്നേഹം എന്ന ഏക കൽപ്പനയിൽ സംഗ്രഹിച്ചിരിക്കുന്നു. സ്നേഹിക്കുന്ന ഒരുവനോട് ദോഷം പ്രവർത്തിക്കുവാൻ കഴിയില്ല എന്നതിനാൽ ന്യായപ്രമാണത്തിലെ എല്ലാ കൽപ്പനകളും പ്രമാണിക്കുന്നു. അങ്ങനെ അന്യോന്യം സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിക്കുന്നവൻ ആയിത്തീരുന്നു. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ എന്നത് സ്നേഹം ന്യായപ്രമാണത്തെ നീക്കിക്കളയും എന്ന ആശയത്തിലല്ല. ന്യായപ്രമാണത്തിൻ്റെ അനുസരണം എന്ന പ്രവൃത്തിയിലൂടെ രക്ഷയും നീതീകരണവും പ്രാപിക്കാം എന്നുമല്ല അദ്ദേഹം ഇവിടെ പറയുന്നത്. മറ്റുള്ളവർക്ക് യോജിപ്പില്ലാത്ത നമ്മുടെ പ്രവൃത്തികൾ സ്നേഹമില്ലായ്മയാണ് എന്നും അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. ഉദാഹരണത്തിന്, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും എന്നാണ് പൗലോസ് എഫേസ്യർക്ക് എഴുതിയത്. സത്യം ചിലപ്പോൾ മറ്റുള്ളവർക്ക് അതൃപ്തി ഉളവാക്കിയേക്കാം, എങ്കിലും സ്നേഹത്തോടെയാണെങ്കിലും സത്യം സംസാരിക്കണമെന്നാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത്. 13:1-14 വാക്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിനായി ഒരുങ്ങിയിരുപ്പാൻ ക്രിസ്തീയ വിശ്വാസികളെ പൗലോസ് പ്രബോധിപ്പിക്കുന്നു. ഒരു ക്രിസ്തീയ വിശ്വാസി എങ്ങനെയാണ് ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് എന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ 12:1-13:10 വിവരിച്ചതിന് ശേഷം പൗലോസ് ഇങ്ങനെ എഴുതി, വിശ്വാസികൾ ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു, കാരണം അവർ സമയത്തെ അറിയിയാൽ തന്നെ. പൗലോസ് ജീവിച്ചിരുന്ന കാലത്തെ രാത്രിക്ക് ശേഷമുള്ള ഒരു പ്രഭാതമായി പൗലോസ് ചിത്രീകരിക്കുന്നു. കാലം പ്രഭാതമായിരിക്കുന്നു എന്നതിനാൽ ഉറക്കത്തിൽ നിന്നും ഉണരുക, കാരണം നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. ഈ അറിവിനെയാണ് സമയത്തെ അറിയയാൽ എന്നതുകൊണ്ട് പൗലോസ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഇവിടെ പരാമർശിക്കുന്ന രക്ഷ അന്തിമമായതും സമ്പൂർണമായതുമായ രക്ഷയാണ്. അത് തേജസ്കരണമാണ്. അന്തിമമായ രക്ഷ വളരെ അടുത്തിരിക്കുന്നു. അത് സംഭവിക്കേണ്ടതിനായി യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവ് ഏറെ സമീപിച്ചിരിക്കുന്നു. അതിനാൽ ഉറക്കത്തിൽ നിന്നും ഉണരുക, നാം വിശ്വസിച്ച സമയത്തേക്കാൾ എന്നത് ആദ്യമായി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച സമയത്തെ സൂചിപ്പിക്കുന്നു. രക്ഷിക്കപ്പെടുക എന്ന അനുഭവത്തിന് ഒരു ഭൂതകാല അനുഭവവും വർത്തമാനകാല അനുഭവവും ഭാവികാല നിവൃത്തിയും ഉണ്ട്. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ മാനസാന്തരപ്പെട്ട് വിശ്വാസത്താൽ യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും അവരിൽ നിന്നും പാപമോചനവും നീതീകരണം പ്രാപിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് ഒരു ദീർഘദൂര യാത്രയുടെ തുടക്കം മാത്രമാണ്. ഒരുവൻ വീണ്ടും ജനം പ്രാപിക്കുമ്പോൾ അവൻ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു. തുടർന്നുള്ള അവൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ അധികാരത്തിൽ നിന്ന് ശക്തിയിൽ നിന്നും രക്ഷിക്കപ്പെടുന്നു. ഭാവിയിൽ കർത്താവിൻ്റെ വരവെങ്കിൽ അവന് രൂപാന്തരപ്പെട്ട ശരീരം ലഭിച്ചിട്ട് അവൻ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. നമ്മൾ ഭൂതകാലത്ത് ഒരു ദിവസം രക്ഷിക്കപ്പെട്ടു, വർത്തമാനകാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഭാവിയിൽ നമ്മൾ രക്ഷിക്കപ്പെടും. ഇത് ഭൂതകാല രക്ഷയും വർത്തമാനകാല രക്ഷയും ഭാവികാല രക്ഷയുമാണ്. അതായത് രക്ഷയ്ക്ക് വ്യക്തമായ 3 ഘട്ടങ്ങളുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. നമ്മൾ നീതീകരിക്കപ്പെട്ടു, വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, തേജസ്കരിക്കപ്പെടും. രക്ഷയുടെ കഴിഞ്ഞകാലാവസ്ഥ വീണ്ടെടുപ്പും നീതീകരണവും ദൈവത്തോടുള്ള നിരപ്പുമാണ്. അത് നമ്മൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നു. രക്ഷയുടെ ഇപ്പോഴത്തെ അവസ്ഥ വിശുദ്ധീകരണമാണ്. അത് പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കുന്നു. ഇത് ഒരു തുടർ പ്രക്രിയയാണ്. അത് ജഡത്തിൻ്റെ പ്രവൃത്തികളിന്മേലുള്ള ജയമാണ്. നമ്മുടെ ഇഹലോക ജീവിതം അവസാനിക്കുന്നവരെ വിശുദ്ധീകരണം തുടർന്നുകൊണ്ടിരിക്കും. ഇനിയും സംഭവിക്കുവാനിരിക്കുന്നത് തേജസ്കരണമാണ്. അതായത് രക്ഷയുടെ 3-ാമത്തെ അവസ്ഥ. ഇവിടെ രക്ഷ പൂർണ്ണമാകുന്നു. നമ്മൾ തേജസ്കരിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം സമ്പൂർണമായി അനുഭവിക്കും. അപ്പോൾ നമ്മൾ രൂപാന്തരം പ്രാപിച്ച ശരീരത്തിലായിരിക്കും എന്നതിനാൽ പാപത്തിൻ്റെ യാതൊരു ബന്ധനവും ഉണ്ടാകുകയില്ല. ഇത് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ സംഭവിക്കും. 13:12 പൗലോസ് എഴുതി, രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. അതായത് യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവ് ആസന്നമായിരിക്കുന്നു. അതിനാൽ ഇരുട്ടിൻ്റെ ദുഷ്ടപ്രവൃത്തികളെ ഉപേക്ഷിച്ചു കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കണം. രാത്രി കഴിവാറായി എന്നതിനെ പാപത്തിൻ്റെ അധികാരവും ശക്തിയും സാന്നിധ്യവും എന്നെന്നേക്കുമായി അവസാനിക്കാറായി എന്ന് വ്യാഖ്യാനിക്കാം. പകൽ യുദ്ധത്തിനായി തയ്യാറെടുക്കുന്ന ഒരു പടയാളിയെ പോലെ നമ്മൾ സത്യത്തിന്റെ ആയുധങ്ങൾ ധരിക്കണം. അപ്പോൾ നമ്മൾ പകലിന്റെ പ്രവൃത്തിക്ക് യോഗ്യർ ആകും. പകൽ സമയത്ത് ജീവിക്കുന്നവരെന്ന പോലെ എപ്പോഴും സത്യസന്ധമായും ധാർമ്മികതയോടെയും ജീവിക്കണം. വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലും പിണക്കത്തിലും അസൂയയിലും മുഴുകി ജീവിക്കരുത്. പകൽ സമയത്തേക്ക് വസ്ത്രം ധരിക്കുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുക. ജഡത്തിന്റെ മോഹങ്ങൾക്കായി വിചാരങ്ങൾ അരുത്. റോമർ 13:13-14 വരെയുള്ള വാക്യങ്ങളാണ് സെന്റ് അഗസ്റ്റീനെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. ഇത് ആത്മീയമായി ഉറങ്ങേണ്ടുന്ന കാലമല്ല എന്ന് പൗലോസ് വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു. അവർ ഉണരണം. ഒരു പടക്ക പുറപ്പെടുന്നത് പോലെ വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കണം. കാരണം യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് സമീപമായി. ക്രിസ്തു വീണ്ടും വരുമ്പോൾ അവർക്ക് പുതുക്കപ്പെട്ട ഒരു ശരീരം ലഭിക്കും. അവർ തേജസ്കരിക്കപ്പെടും. അപ്പോൾ അവരുടെ രക്ഷ പൂർണ്ണമാകും. ആ കാലത്ത് ക്രിസ്തീയ വിശ്വാസികൾ ആത്മീയമായി ഉണർന്ന് ജീവിക്കേണ്ടതിന്റെ അത്യാവശ്യത്തെ കുറിച്ചാണ് 13:12-14 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് എഴുതുന്നത്. പൗലോസ് ഇത് എഴുതിയത് AD 1st century എങ്കിലും ഇതിലെ ആത്മീയ മർമ്മങ്ങൾക്ക് ഇന്ന് അധികം പ്രസക്തിയുണ്ട്. നമ്മൾ ആത്മീയ ഉറക്കം വിട്ട് ഉണർന്ന് എഴുന്നേൽക്കേണ്ട കാലമായി. കാരണം രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ഏത് നിമിഷവും സംഭവിക്കാം. റോമർ കെഴുത ലേഖനത്തിന്റെ പഠന പരമ്പരയിലെ 15th എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇവിടെ റോമർ 13th നമ്മൾ പഠിച്ചത്. ഇതിന് മുമ്പുള്ളതും ശേഷമുള്ളതുമായ എല്ലാ എപ്പിസോഡുകളും ഇതേ ചാനലിൽ ലഭ്യമാണ്. ഈ പഠനത്തിന്റെ ഇ ബുക്ക് സൗജന്യമായി ലഭിക്കുന്നു. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ആവശ്യപ്പെടുക. നമ്പർ 9961330751. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.